ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലി, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
എന്താ?
കാശി കയ്യിലുള്ള മുല്ലപ്പൂക്കന്ന് ആസ്വദിച്ചുകൊണ്ട് ചോദിച്ചു. എന്നോടുള്ള ദേഷ്യമെല്ലാം പോയതുകൊണ്ടാണോ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞ നേരത്ത് ഉച്ചക്ക് എന്റെ മുഖത്ത് ഒരുപാട് ചുംബിച്ചത്? അവളുടെ ചോദ്യം കേട്ടപ്പോൾ കാശി ഒന്ന് പതറി.
ജാനിയ, താൻ എന്റെ നല്ലൊരു സുഹൃത്താണിപ്പോൾ. മാധുരി, അവളാണ് എന്റെ പ്രണയിനി. തന്നെ ആനന്ദനിൽ നിന്ന് രക്ഷിക്കാൻ അമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിച്ചെന്നേ ഉള്ളൂ. മാധുരിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചുംബിച്ചത് പെട്ടെന്ന് മാധുരി മുമ്പിൽ വന്നിരുന്ന പോലെ തോന്നി, അതാ ചുംബിച്ച്. സോറി, താൻ എനിക്ക് നല്ലൊരു സുഹൃത്ത് മാത്രമാണ്.
ജാനി വാടിയ മുഖത്തോടെ മൂളിയപ്പോൾ കാശി ചിരിയടക്കി മുഖം തിരിച്ചു. മാധുരി ഇന്ന് വിളിച്ചില്ലേ?
ഇപ്പൊ വിളിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ ബാൽക്കണിയിൽ നിന്ന് അവളോട് ഫോൺ സംസാരിച്ചിരിക്കുകയായിരുന്നു.
കാശി അത് പറഞ്ഞുകൊണ്ട് ജാനിയുടെ മടിയിലേക്ക് തരവിച്ച് കിടന്നു. ജാനി തരിച്ചിരുന്ന് പോയി. കാശി അവളെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി.
ഞാൻ കിടന്ന് ഇഷ്ടമായില്ലേ? താൻ എന്റെ സുഹൃത്തായ കൊണ്ട് കിടന്നാണ്. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റോളാം.
കിടന്നോളൂ, കുഴപ്പമില്ല. എഴുന്നേൽക്കാൻ നിന്ന് അവന്റെ നെഞ്ചിലേക്ക് കൈവച്ച് ജാനി മടിയിലേക്ക് തന്നെ കിടത്തി. കാശി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജാനി മുഖം തിരിച്ചു.
അരുന്ധതി അമ്മ അങ്ങനെ പറഞ്ഞപ്പോ വിഷമായോ?
കാശി ചോദിച്ചു.
ഏയ്, അവരാദ്യമായിട്ടൊന്നല്ലല്ലോ എന്നെ ശപിക്കുന്നേ. അപ്പൊ സിദ്ധുവിനോട് മിണ്ടുമ്പോലെ നീ അവരോടൊന്നും കമ്പനിയില്ലേ?
ജാനിയൊന്നും മിണ്ടിയില്ല.
സിദ്ധുവിനോട് മിണ്ടണം എന്ന് പറഞ്ഞപ്പോ സങ്കടമായോ?
പിന്നെ സിദ്ധുവേട്ടനോട് മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ സങ്കടായി. ജാനി വാടിയ മുഖത്തോട് പറഞ്ഞു.
ഓ, നിന്റെ തോളനാണല്ലോ അല്ലേ?
കാശി അവളെ കളിയാക്കി. ജാനി അവന്റെ മുടിയിൽ ഇറുകെ പിടിച്ച് മുഖം കുറിപ്പിച്ചു.
സോറി സോറി, ഞാൻ ചിരി വന്നപ്പോ പറഞ്ഞു പോയതാണ്.
ജാനി മൂളി.
അതെ, ആ കൈ എന്റെ മുടിയിൽ തന്നെ വെച്ചേ.
കാശി അവളോട് പറഞ്ഞു.
എന്തിന്? എന്റെ മുടിയിൽ കൈവിരൽ കൊണ്ട് മസാജ് ചെയ്യേ, നല്ല ക്ഷീണം.
കാശി അവളുടെ കയ്യിൽ പിടിച്ച് മുടിയിലേക്ക് വെച്ച് തലയിൽ വിരലോടിച്ചു. ജാനിയാകെ വല്ലാതെയായിരിക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആനന്ദം അവളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു.
ജാനി നന്നായി മസാജ് ചെയ്യേ.
കാശി മിഴികൾ അടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. കാശിയുടെ കൈകൾ അവളുടെ കൈകളിൽ കൂടുതൽ അമർന്നു. കാശി അവളുടെ കൈയുടെ മേലെ നിന്ന് കൈ എടുത്തു മാറ്റി. ബെഡിൽ കിടക്കുന്ന ബുക്ക് കയ്യിലെടുത്ത് അവൻ വായിക്കുന്ന പോലെ കിടക്കാൻ തുടങ്ങി. ജാനി അവന്റെ മുടിയിൽ വിരലോടിച്ചും ഇടക്ക് തലോടിയും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ തലോടൽ കാശിക്ക് മനസ്സിന് കുളിരായി മാറി. കാശി ബുക്കുമായി തിരിഞ്ഞുകിടന്നു. കാശിയുടെ മിഴികൾ അവളുടെ വെളുത്താണിവരൽ തങ്ങിയിരുന്നു. അവൻ ബുക്ക് പതിയെ മുഖത്തേക്ക് പിടിച്ച് വീണ്ടും വായന തുടർന്നെങ്കിലും കാശിയുടെ നോട്ടം വീണ്ടും അവളുടെ അണിവരലെത്തി. നേരിയത് കാറ്റിൽ തെന്നിമാറുമ്പോൾ സ്വർണ്ണ നിറമുള്ള രോമരാജികൾ അവന് തിളങ്ങി കാണാമായിരുന്നു. ജാനി അതൊന്നും അറിയാതെ അവന്റെ മുടിയിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ ആലില വയറിലൊന്ന് ചുംബിക്കാൻ തോന്നിയെങ്കിലും കാശി മുഖം തിരിച്ച് മിഴികൾ അടച്ചു കിടന്നു. കാശി ഉറങ്ങിയിട്ടില്ലായിരുന്നു. ജാനി അവൻ ഉറങ്ങിയെന്ന് നോക്കാൻ വേണ്ടി കവളിൽ പലവട്ടം തട്ടി നോക്കി. കാശി ഉറക്കം നടിച്ചു കിടന്നു. ജാനി പതിയെ മുഖം താഴ്ത്തി അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ ശ്വാസം അടുത്തേക്ക് വന്നപ്പോൾ കാശിയുടെ ഉള്ള അവളെ ചുംബിക്കാൻ തുടിച്ചുകൊണ്ടിരുന്നു. ജാനി അവന്റെ മൂക്കിന് തുമ്പിൽ പതിയെ കടിച്ചു. കാശിയൊന്നും അറിയാത്ത ഭാവത്തിൽ കിടന്നു. അവൾ അവന്റെ അതിരത്തോട് അതിരങ്ങൾ ചേർത്ത് ദീർഘമായി ചുംബിച്ചു. കാശിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. അവന് ഹൃദയം നിലക്കുന്ന പോലെ തോന്നിപ്പോയി. തന്റെ അതിരത്തോട് അവൾ അതിരം ചേർത്ത് ദീർഘമായി ചുംബിക്കുമ്പോൾ കാശിക്ക് അവളുടെ ചുംബന ലഹരിയായി മാറുകയായിരുന്നു. അവൻ പോലും അറിയാതെ അവൾ അവന്റെ ചുണ്ടിൽ നിന്ന് ചുണ്ടിനെ വേർപ്പെടുത്തി. കാശിയുടെ മുടിയിൽ വിരലോടിച്ച് തലോടി. അവൾ പില്ലോ എടുത്ത് കട്ടിലേക്ക് ചാരി വെച്ച് പില്ലോയിലേക്ക് ചാരിയിരുന്ന് കാശിയുടെ മുടിയിൽ വിരലോടിച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കാശി പതിയെ മിഴികൾ തുറന്ന് അവളെ നോക്കി. ഉറങ്ങുന്ന അവളെ പ്രേമപൂർവ്വം നോക്കി. തന്റെ തലയിലിരിക്കുന്ന അവളുടെ കയ്യിൽ അവൻ അമർത്തി ചുംബിച്ചു. അവൻ എഴുന്നേറ്റിരുന്നു.
എന്റെ ജാനി, ഞാൻ ഉറങ്ങിയാൽ നീ എന്നെ പ്രണയിച്ച് കൊല്ലുവാണല്ലോ.
അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് കാശി ബെഡിലേക്ക് കിടത്തി. അവളെ പുതപ്പെടുത്ത് പുതപ്പിച്ച് കിടത്തി. അവൻ അവളിൽ നിന്നകന്ന് അവളെ തന്നെ നോക്കി കിടന്നു. താൻ പ്രണയത്തോടെ നോക്കുന്തോറും അവൾ ചുവന്ന് തുടുക്കുകയാണെന്ന് അവന് തോന്നിപ്പോയി.
നീ എന്റെ അരികിലാണെങ്കിലും നിന്റെ പ്രണയം എനിക്ക് അകലെയാണല്ലോ തോഴി. എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നിന്റെ ഏകാന്ത പ്രണയം. എനിക്കായി കാത്തിരിക്കുന്ന തോഴി, നിന്നെ തേടി ഞാൻ അലയുന്നു. എവിടെയാണ് തോഴി നിന്റെ ഏകാന്ത പ്രണയവും നീയും?
അവളുടെ കവിളിൽ തലോട് ചോദിക്കുമ്പോൾ അവന്റെ സ്വരമിടറി. താൻ ഒരുപാട് നോവിച്ച ആ കവിളിൽ അവൻ പതിയെ തലോടി. അവനും നിദ്രയിലേക്ക് പതിയെ ആഴ്ന്നിറങ്ങി. രാവിലെ മിഴികൾ തുറന്ന കാശി അരികിൽ അവളെ കാണാതെയായപ്പോൾ വേഗം ചാടി എഴുന്നേറ്റു. ആഞ്ജനേയ സ്വാമിയെ തൊഴുതിന് ശേഷം അവൻ ദേഹത്തേടെ നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി ബെഡിൽ നിന്നിറങ്ങി. അവൻ റൂമിലാകെ അവളെ തിരഞ്ഞു. താഴെ നിന്ന് ഗജന്റെ ചിഹ്നവിളി ഉയർന്നിരുന്നു. റൂമിൽ അവളിൽ നിന്ന് മനസ്സിലാക്കിയ കാശിനാഥൻ വേഗം മുറിക്ക് പുറത്തേക്കിറങ്ങി. നേരം പുലരുന്നേയുള്ളൂ. അവൻ പൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ ആ കാഴ്ച കണ്ട് മിഴി വെട്ടാതെ നിന്നു. കുളിച്ച് ശുദ്ധിയായി മുണ്ടും നേരിയതുമുടുത്ത് അതിസുന്ദരിയായ തന്റെ ഭാര്യ ജാനിക മുറ്റത്തെ തുളസി തറയിൽ വിളക്ക് വെക്കുന്നതാണ് അവൻ കണ്ടത്. മുൻപിലേക്ക് വന്ന ഗജനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തുളസി തറയിലിരിക്കുന്ന വെള്ളിത്താലത്തിലിരിക്കുന്ന ചന്ദനം ഗജന്റെ നെറ്റിയിലേക്ക് അവൾ പാദങ്ങൾ ഉയർത്തി ഗോപിക്കുരു തൊട്ടുകൊടുത്തു. ജാനി ഗജന്റെ തുമ്പിക്കൈ ലൂമ്മ വെച്ച് തിരിഞ്ഞടന്നു. തുളസി തറയിലെ വിളക്കെടുത്ത് നേരെ നോക്കിയത് കൈകൾ പിണച്ചുകെട്ടി തൂണിൽ ചാരി നിൽക്കുന്ന കാശിനാഥനെയാണ്. അവനെ കണ്ടത് നാണം കൊണ്ട് അവളുടെ മുഖം താഴ്ന്നു. കാശി പ്രണയത്തോടെ അവളെ നോക്കി നിന്നു. ഗജൻ അവൾക്കായി തുമ്പിക്കൈയിൽ കാത്തുവച്ച ശിവമലിയുമായി ജാനിയുടെ അരികിലേക്ക് നടന്നു വന്നു. ഗജൻ അവളുടെ മുടിയിൽ വയ്ക്കാൻ നിന്നതും കാശി ചൂളം പിടിച്ച് ഗജനെ കണ്ണുരുട്ടി കാണിച്ചു. പൂമുഖപ്പടിയിൽ നിന്നിറങ്ങി ജാനിയോട് പുഞ്ചിരിച്ചുകൊണ്ട് കാശി അവൾക്ക് മുന്നിൽ വന്നു നിന്നു. ഗജന്റെ നീണ്ടുവന്ന തുമ്പിക്കൈയിൽ നിന്ന് പൂവാങ്ങി. ജാനി അവനിൽ നിന്ന് മുഖം തിരിച്ച് പിന്നിലുള്ള ഗജനെ നോക്കാൻ നിന്നു. കാശി അവളുടെ തോളിൽ പിടിച്ച് തിരിയാൻ അനുവദിക്കാൻ നിർത്തി. എന്താ? ജാനി അവനോട് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചുമലനയ്ക്ക് കാണിച്ച് കാശി അവൾക്ക് പുറകിലേക്ക് നിന്നു. കയ്യിലുള്ള ശിവമല്ലി അവളുടെ മുടിയിൽ കാശി വെച്ചു കൊടുത്തു.
മുടിയിൽ ശിവമല്ലി വെച്ചതാണ്.
കാശിയേട്ടൻ അതിന് മരത്തിനടുത്തേക്ക് പോയില്ലല്ലോ.
അത് ഗജൻ തന്നതാ.
കാശി ഗജനെ നോക്കി മുഖം വീർപ്പിച്ച് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു.
അച്ചോടാ, എന്റെ ഗജൻ തന്നതാണോ?
അവൾ കാശിയുടെ അരികിൽ നിന്ന് ഗജന്റെ അരികിലേക്ക് പോയി.
അച്ചോടാ, എന്റെ ഗജക്കുട്ടി തന്നതാണോ?
ജാനി അവനെ കൊഞ്ചുന്ന കണ്ട് കാശി കുശുമ്പ് കൂടി സഹിച്ചില്ല. അവൻ അസൂയയോടെ ഗജനെ നോക്കി നിന്നു. ചായ ഞാനിപ്പോ കൊടുന്നേരാം. കാശി സന്തോഷത്തോടെ അവളോട് മൂളി. തുളസി തറയിൽ നിന്ന് നിലവിളക്കെടുത്തു പോകുന്ന അവൾ നോക്കി കാശിനാഥൻ നിന്നു.
എന്റെ വീട്ടിലെ ഇളയ മഹാലക്ഷ്മിയാണ് ജാനി. നീ
നിലവിളക്കുമായി അകലേക്ക് നിലവിളക്കുമായി അകലേക്ക് മറയുന്ന അവൾ നോക്കി അവൻ മെല്ലെ പറഞ്ഞു. ഗജൻ അവന്റെ മുഖത്തേക്ക് തുമ്പിക്കൈ കൊണ്ട് ഉരസി.
ദേ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കരുത്. താൻ ആരാളോ? കാസനവയോ? ഈ പൂവും കൊണ്ട് എന്റെ പെണ്ണിന്റെ പിന്നാലെ വരാൻ? ഈ പൂവും കൊണ്ടുള്ള വരവുണ്ടല്ലോ, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ ഉമ്മയും മേടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അവളുടെ ചുംബനൊക്കെ എനിക്ക് മാത്രം സ്വന്തമാണ്. ഇനി അവളെ ഉമ്മ വെക്കാൻ വന്ന അപ്പൊ നീ മുഖം തിരിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. ഒരു പിടിയാനയും നിനക്ക് വേഗം സംഘടിപ്പിച്ചു തരാം. എന്നിട്ട് പൂവോ കായോ എന്താച്ചാ കൊടുത്തോ.
കാശി മുഷ്ടിയുരുട്ടി നാവ് കടിച്ചു കാണിച്ച് ഇടിക്കുന്ന പോലെ അവനോട് വെറുതെ ചൂടായിക്കൊണ്ട് പറഞ്ഞു. ഗജൻ കാശി ശരിക്കും പിണക്കമാണെന്ന് കരുതി അവന്റെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു.
എടാ പൊട്ട, നീ വലിപ്പേ ഉള്ളൂ അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ.
കാശി അവന്റെ തുമ്പിക്കൈയുടെ മേലെ കിടന്നു.
ആഹാ, അമ്മയുടെ മോള് എഴുന്നേറ്റോ.
അടുക്കളയിലേക്ക് വന്ന ജാനി കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് ലക്ഷ്മി വാത്സല്യത്തോട് ചോദിച്ചു.
ആഹാ, എടുത്തിട്ട് മോള് സുന്ദരിയായല്ലോ.
കാവ്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി ചിരിച്ചുകൊണ്ട് കാവ്യയുടെ കവളിൽ ഉമ്മ കൊടുത്തു. ലക്ഷ്മി അവൾക്ക് കുടിക്കാൻ ചായ എടുത്തു കൊടുത്തു. ഞാനേ കാശിയേട്ടന് ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. അവൾ പോകുന്നത് നോക്കി ലക്ഷ്മിയും കാവ്യയും നിന്നു.
നോക്ക് കാവ്യ മോള്, അവള് വിളിച്ചു കേട്ടോ കാശിയേട്ടാന്ന്. എത്രയായി എന്നറിയോ? എന്റെ കുട്ടി അങ്ങനെയെന്ന് വിളിക്കുന്ന ഞാൻ കേട്ടിട്ട്.
അയ്യോ, ഈ അമ്മക്കുട്ടി വേഗം കറി, ഇപ്പൊ ഹാപ്പി ആയില്ലേ ലക്ഷ്മിക്കുട്ടി? അവരെ ചുറ്റിപ്പിടിച്ച് കാവ്യ ചോദിച്ചപ്പോൾ ലക്ഷ്മി കണ്ണൊക്കെ തുടച്ചിരിച്ചു. ഗജനോടും ജിമ്മിയോടുമൊപ്പം കാശിനാഥൻ മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു ജാനി അകത്തു നിന്ന് ചായമായി വരുന്നത് അവൻ കണ്ടത്. കാശിയേട്ടാ, ചായ. അവളുടെ ആ ഒരൊറ്റ വിളി കാശിയെ ഉന്മേഷവാനാക്കി. അവൻ ചായ മേടിച്ച് അവൾ നോക്കി കുടിച്ചു. കാശിക്ക് അവളെ ഒന്ന് പുണരണമെന്നുണ്ടായിരുന്നു. അവൻ ഗജനെ നോക്കി കണ്ണിറുക്കി ചൂളം വിളിച്ചു. ഗജൻ ഉറക്കെ തുമ്പിക്കൈ പൊക്കി അലറി. അടുത്തുനിന്ന് പെട്ടെന്നുള്ള അലറലായതുകൊണ്ട് ജാനിക കാശിയെ പേടിച്ച് കെട്ടിപ്പിടിച്ചു. കാശിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. കാശി കയ്യിലെ ചായക്കപ്പ് ജിമ്മി ഏൽപ്പിച്ച് ജാനി കൈകൊണ്ട് ചുറ്റി വരിഞ്ഞു. ഗജനോട് നിർത്താതെ അലറാൻ കാശി കൈകൊണ്ട് പറഞ്ഞു. കാശി അവനൊരു പ്ലെയിൻ കിസ് കൊടുത്തു. ഗജൻ ശിവമല്ലി തുമ്പിക്കൈ കൊണ്ട് മരത്തിൽ നിന്ന് അറുത്തുകൊണ്ട് വന്ന് അവരുടെ മേലേക്ക് വിതറിക്കൊടുത്തുകൊണ്ടിരുന്നു. ജാനി അവന്റെ നെഞ്ചിന്റെ ചൂടിൽ മിഴികൾ അടച്ച് ലയിച്ചു നിന്നു. ആര്യ അത് കണ്ട് ദേഷ്യം വന്ന് വീട്ടിലേക്ക് തന്നെ പോയി. പൂക്കൾ മേലേക്ക് വീഴുന്നറിഞ്ഞപ്പോൾ ജാനി കാശിയിൽ നിന്ന് അകന്നു മാറി. സോറി, പേടിച്ചപ്പോ. കാശി ഉള്ളിൽ ചിരിച്ച് മുഖത്ത് ഗൗരവം വരുത്തി നിന്നു.
സാരമില്ല,
കാശി പറഞ്ഞു. പൂക്കൾ മേലേക്ക് വീഴുമ്പോൾ ജാനി ചിരിയോടെ മുകളിലേക്ക് നോക്കി നിന്നു. ചിരിക്കുന്ന അവൾ നോക്കി കാശിനാഥൻ നിന്നു.
ജാനി കാശിയോട് ചിരിച്ചകത്തേക്ക് ഓടിപ്പോയി. അവളുടെ കൊരുസിന്റെ താളം കേട്ട് മിഴികൾ അടച്ച് കാശിനാഥൻ പുഞ്ചിരിയോടെ മുറ്റത്ത് നിന്നു. കാശിനാഥനോടും ജാനിയോടും വടക്കുനാഥ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരാൻ ലക്ഷ്മി പറഞ്ഞു. കാശിനാഥൻ ബുള്ളറ്റിൽ ഇരിക്കുമ്പോൾ അകത്തുനിന്ന് മുണ്ടും നേരിയതുമെടുത്ത് മുടിയിൽ മുല്ലപ്പൂവും ചൂടി സീമന്തരേഖയിൽ സിന്ദൂരവും ചാർത്തി താൻ കെട്ടിയ താളിയിൽ ഒന്നോടെ സുന്ദരിയായ തന്റെ ഭാര്യയെ കാശിനാഥൻ നോക്കിയിരുന്നു. കയ്യിൽ ആവശ്യത്തിന് വളയിട്ടിട്ടുള്ളൂ, കഴുത്തിൽ താലി മാത്രം, പിന്നെ നെറ്റിയിൽ ഒരു ചെറിയ വട്ടപ്പൊട്ട്. ഏറെ അവനെ ആകർഷിച്ചത് മേൽച്ചുണ്ടിന് മുകളിലുള്ള ആ വെള്ളക്കൽ തന്നെ, അവളുടെ ചുണ്ടിനെ തിളക്കമാക്കുന്ന ആ വെള്ളക്കൽ. ജാനി ബുള്ളറ്റിന് പുറകിൽ കയറിയിരുന്നു. തോളിൽ പിടിച്ച് അവൾ ഇരുന്നപ്പോൾ കാശിയുടെ ചുണ്ടിൽ ചിരിവിടർന്നു. അവർ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ജാനി കാശിയെ നോക്കി. കയറുന്നില്ലേ?
ഇല്ല, താൻ പോയി തൊഴുതിട്ട് വായോ, ഞാൻ ആ ആൽമരത്തിന് ചോട്ടിക്കാണു.
അവൻ തൊഴാനൊപ്പം വന്നിരുന്നെങ്കിലെന്ന് അവൾ എന്നത്തെയും പോലെ ഒരുപാട് ആശിച്ചിരുന്നു. ജാനി വാടിയ മുഖത്തോടെ ക്ഷേത്രത്തിനകത്തേക്ക് പോയി. സ്ത്രീകോലിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജാനി താലി മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എന്റെ വടക്കുനാഥ, അദ്ദേഹത്തിന് എന്നും നല്ലത് മാത്രം വരുത്തണേ. അദ്ദേഹത്തിന് വേദനിപ്പിക്കാതെ ആ വേദനയെല്ലാം എനിക്ക് തന്നാൽ മതി. എന്നെ പരീക്ഷിച്ചോളൂ, കാശിയേട്ടനെ നോവിക്കല്ലേ. വീട്ടിലെ എല്ലാവർക്കും നല്ലത് വരണേ. അവൾ മെല്ലെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പുറകിൽ നിന്ന് കേട്ടു നിൽക്കുന്ന കാശിയുടെ മിഴികൾ ഈറനണിഞ്ഞു. ശിവനാമങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അരികിൽ അവനുള്ളത് പോലെ അവൾക്ക് തോന്നി. ജാനി മുഖം തിരിച്ച് നോക്കുമ്പോൾ ഷർട്ട് അഴിച്ച് തോളിലിട്ട് ശ്രീകോവിലേക്ക് കൈകൾ കൂപ്പി തൊഴി നിൽക്കുന്ന കാശിനാഥനെയാണ് കണ്ടത്. ജാനി നോക്കുന്നത് കണ്ട് കാശി അവളോട് ചെറുതായി പുഞ്ചിരിച്ചു. എത്രയൊക്കെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും താൻ അരികിൽ വന്നതിന്റെ സന്തോഷം ആ മിഴികളിൽ നീർ പൊടിക്കുകയും ചുണ്ടിൽ പുഞ്ചിരി ഉണർത്തുന്നതും കാശി കണ്ടു. പരസ്പരം പ്രണയമാണെന്ന് ചുണ്ടുകൾ മൊഴിഞ്ഞില്ലെങ്കിലും ഇരുവരുടെയും മിഴികൾ പ്രണയം പറയാതെ പറഞ്ഞ നിമിഷമായിട്ടും അവരത് മറച്ചുവെച്ച് മുഖം തിരിച്ചു. ശ്രീകോവിൽ നിന്ന് മണിനാഥം കേട്ടപ്പോൾ അവൾ മിഴികളടച്ച് പ്രാർത്ഥിച്ചു. കൈകൾ കൂപ്പി നിൽക്കുക കാശിയേട്ടാ. ശ്രീകോവിലേക്ക് കൈകൾ പിണച്ചു കെട്ടി നോക്കി നിൽക്കുന്ന അവനോട് ജാനി പറഞ്ഞു.
ഞാൻ തൊഴില്ല.
ദൈവമല്ലേ കാശിയേട്ടാ?
എന്റെ ദൈവങ്ങൾ വീട്ടിലുണ്ട്, കാണാത്ത ദൈവത്തിന് ഞാൻ വിശ്വസിക്കില്ല.
അപ്പൊ ആഞ്ജനേയ സ്വാമിയോ? കാശിയൊന്നും മിണ്ടിയില്ല. തൊഴു കാശിയേട്ടാ. ജാനി അവന്റെ കൈകൾ പിടിച്ച് കൂപ്പി നിർത്തിച്ചു. ഇനി തൊഴുതോളൂ. അവൾ കെഞ്ചിയപ്പോൾ കാശി അമ്മയെയും അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് മിഴികൾ പൊക്കി അവൾ നോക്കുമ്പോൾ അവൾ കോവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതാണ് കാശി കണ്ടത്. വരൂ, വലം വെച്ചിട്ട് വരാം, ജാനി അവനോട് പറഞ്ഞു.
ഞാനില്ല, നീ പോയി വലം വെച്ചിട്ട് വായു, എനിക്കിതൊന്നും പിടിക്കുന്നില്ല. ഈ പ്രാർത്ഥനയും വലം വെക്കലും ഞാൻ പുറത്തുണ്ടാവും.
കാശി അവളോട് ഇഷ്ടക്കേട് വ്യക്തമാക്കി. പ്ലീസ് കാശിയേട്ടാ, പ്രാർത്ഥിക്കുന്നത് മനസ്സിനൊരു സമാധാനത്തിനാണ്.
അതിനെന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നത്? എനിക്ക് എൻ്റെ അമ്മയുടെ അരികിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഇവിടെ നിന്ന് കിട്ടുന്നില്ല.
ആയിക്കോട്ടെ, അമ്മ തന്നെയാണ് എനിക്കും വലുത്. എന്നാലും ദൈവത്തെ അങ്ങനെയൊന്നും പറയരുത്. ഈ ശാന്തമായ അന്തരീക്ഷത്തിലൊന്ന് നടന്നു നോക്കൂ. ഈ തണുപ്പ് മനസ്സിനൊരു ആശ്വാസമാണ്. ഇവിടെ കാശിയേട്ടൊന്ന് കണ്ണോടിച്ചു നോക്കൂ, എത്ര ശാന്തമാണ് ഇവിടെ. എല്ലായിടത്തു നിന്നും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ലേ?
ഉണ്ടോ?
വായു, നമുക്ക് വലം വെച്ചിട്ട് വരാം, അപ്പൊ തന്നെ കെട്ടിക്കോളൂ. അവൾ അവന്റെ തോളിൽ കിടക്കുന്ന ഷർട്ട് അവളുടെ ഇടതുകൈയിലേക്കിട്ട് അവന്റെ കൈ പിടിച്ച് നടന്നു. അവളുടെ ഓരോ പ്രവൃത്തിയും കാശിയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സന്തോഷം നിറക്കുന്നുണ്ടായിരുന്നു. ശ്രീകോവിലിൽ വലം വയ്ക്കുമ്പോൾ അവൾ പരമശിവന്റെ നാമങ്ങൾ ഉരുവിരുന്നത് നോക്കി. കാശി അവൾക്കൊപ്പം നടന്നു. അവളോട് എതിരി പറയാൻ പോലും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വഴിപാട് കഴിച്ചതിന്റെ പ്രസാദം വാങ്ങി തീർത്ഥം വാങ്ങുമ്പോൾ അവൾ കാശിയെ നോക്കി. കാശി കൈയും കെട്ടി അവൾക്ക് പുറകിൽ നിൽക്കുകയാണ്. കാശിയേട്ടാ, തീർത്ഥം വാങ്ങൂ, ജാനി അവനോട് പറഞ്ഞു.
എനിക്കൊന്നും വേണ്ട.
അവൻ തെളിച്ചമില്ലാത്ത മുഖത്തോടെ ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു. ജാനി തിരുമേനിയിൽ നിന്ന് തീർത്ഥം വാങ്ങി അവന്റെ അരികിലേക്ക് വന്നു.
തീർത്ഥം കുടിക്ക് കാശിയേട്ടാ.
എനിക്ക് വേണ്ട.
കുടിക്ക് കാശിയേട്ടാ.
അവൾ കെഞ്ചി. അവൾ ചുണ്ടോട് കൈയടുപ്പിച്ചപ്പോൾ കാശി അവളുടെ കയ്യിൽ പിടിച്ച് തീർത്ഥം കുടിച്ചു. അവന്റെ ചുണ്ടുകൾ കയ്യിൽ ചേർന്നപ്പോൾ ജാനിക്ക് മേലാകെ ഒരു തരിപ്പ് തോന്നി. കാശിയെ നോക്കാതെ അവൾ മുഖം തിരിച്ച് പുഞ്ചിരിച്ചു. തീർത്ഥം കുടിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും അവൾ തന്ന പുണ്യതീർത്ഥം അവനുള്ളിൽ തണുപ്പ് തോന്നിച്ചു. ഇലച്ചീന്തിയിലുള്ള ചന്ദനം അവന്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ജാനി കാശിയെന്ന് തെറ്റിപ്പോയതൊക്കെ ആലോചിച്ചു. വാടിയ മുഖത്തോടെ ചന്ദനക്കുറിയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അവളുടെ മുഖം വാടിയതിന്റെ കാരണം കാശിക്ക് മനസ്സിലായി.
അതെ, ഈ ചന്ദനക്കുറി തൊട്ടാ നല്ല തണുപ്പാണെന്ന് തേജസ് പറഞ്ഞു. എന്റെ നെറ്റിയിലൊന്നും തൊട്ടേ.
താനത് പറഞ്ഞപ്പോൾ അവളുടെ മാന്മിഴികൾ കൂടുതൽ വിടർന്ന് കാശി കണ്ടു. അവൾ ചന്ദനം തൊട്ടെടുത്ത് അവന്റെ നെറ്റിൽ തൊട്ടുകൊടുത്തു.
ഡോ, ഈ ചന്ദന കുറിയിട്ടപ്പോ നല്ല തണുപ്പുണ്ട്, തനിക്കിടണ്ടേ?
കാശിയിലയിൽ നിന്ന് ചന്ദ്രമെടുത്ത് അവളുടെ നെറ്റിൽ തൊട്ടുകൊടുത്തു.
അവളുടെ മിഴിയിലുണ്ടായ ആനന്ദത്തിന് അതിരില്ലെന്ന് കാശിക മനസ്സിലായി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ജാനി അവനുമായി പുൽത്തകിൽ പോയിരുന്നു. ജാനി തന്റെ കയ്യിലിരുന്ന ഷർട്ട് അവന് തിരികെ നൽകി.
എന്തിനാ ഇവിടെ വന്നിരുന്നേ?
കാശി അവളോട് എന്തെന്ന് മട്ടിൽ ചോദിച്ചു. കാശിയേട്ടാ, ഇവിടെ ഒരുപാട് ശാന്തമായ ഇടമല്ലേ? കുറച്ചു നേരം മിഴികൾ അടച്ചിരുന്നു നോക്കൂ. പ്രകൃതിയിൽ നിന്നുള്ള ശബ്ദം മാത്രം കേൾക്കാൻ ശ്രമിച്ചു നോക്കൂ. അതായത് കിളികളുടെ ശബ്ദം, കുഞ്ഞു കുഞ്ഞ് ജീവികളുടെ ശബ്ദങ്ങൾ, അങ്ങനെ കേട്ടുനോക്ക്. അവൾ പറയുന്നു നോക്കി കാശിയിരുന്നു. സംസാരിക്കുമ്പോൾ ആ മാൻമിഴികൾ വിടരുന്നു. മാതളനിറമുള്ള ചുണ്ടിന്റെ ചലനങ്ങളിലെ വശ്യതയിൽ മയങ്ങി അവനിരുന്നു. ജാനികയില്ലാതെ കാരനാഥനില്ലെന്ന് അവളുടെ കാതിൽ പറയാൻ അവൻ ആഗ്രഹം തോന്നി. കാശി അവളിൽ നിന്ന് മുഖം തിരിച്ചു. കാശി പതിയെ മിഴികൾ അടച്ചിരുന്നു. ഉള്ളിലെ വേദനകളെല്ലാം പുറത്തേക്ക് പറഞ്ഞുവിട്ടു. അവൻ തനിക്ക് ചുറ്റും വലയം ചെയ്യുന്ന ജാനിയുടെ പ്രണയവായുവിനെ അകത്തേക്കെടുത്തു. അവൾ പോലും അറിയാതെ മനസ്സിന്റെ ഓരോ കോണിലേക്കും അവളുടെ പ്രണയവായു പ്രവഹിച്ചുകൊണ്ടിരുന്നു. തന്റെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന ആശ്വാസം കാശിയുടെ ഉള്ളിൽ ശാന്തത സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അവളുടെ സ്വരം അവന്റെ കാതിന് കുയിൽനാദമായ നിമിഷം ജാനി അവന്റെ പുറകിൽ പോയിരുന്ന് അവന്റെ തലയുടെ ഇരുവശത്ത് കൈവച്ച് അവളുടെ കൈ അവന്റെ നെറ്റിയുടെ ഇരുവശവും മെല്ലെ മസാജ് ചെയ്തു കൊടുത്തു. അവളുടെ തണുത്ത കൈവിരകൾ നെറ്റിന്മേൽ അമരുമ്പോൾ അവന്റെ ഉള്ളിൽ കൂടുതൽ ഉന്മേഷം സൃഷ്ടിച്ചു. മനസ്സിനെ ഏകാഗ്രമാക്കി കാശി പ്രകൃതിയിലേക്ക് ആതൂർത്തിരുന്നു. പക്ഷികൾ ചിലക്കുന്നു, ചെറുജീവികളുടെ സ്വരവും അവൻ ആഴത്തിൽ കേട്ടുകൊണ്ടിരുന്നു. മറ്റൊരു ശബ്ദങ്ങളും അവൻ കാതിൽ പതിപ്പിച്ചില്ല. കുറേ നിമിഷങ്ങൾക്ക് ശേഷം മീകൾ തുറന്ന കാശിക്ക് മനസ്സിലൊരു കുളിർമഴ പെയ്ത സുഖമായിരുന്നു. ഇപ്പോൾ ഒരാശ്വാസം തോന്നുന്നുണ്ടോ?
ഒരുപാട്,
കാശി ആശ്വാസം നിറഞ്ഞ മനസ്സോട് പറഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ?
സത്യം പറയണം, ഭയങ്കര ബോറായിരുന്നു.
കാശി അവളെ ചൂടാക്കാൻ പറഞ്ഞു. പോട കാലു.
ഡേ,
അയ്യോ. ജാനി എഴുന്നേറ്റ് ഓടി. അവൻ പുൽത്തകളിൽ നിന്ന് എഴുന്നേറ്റു. ജാനി കുറച്ചുകൂടി അവനെയും കാത്തിരുന്നു.
ഇത്രക്ക് ബോറായിരുന്നു.
ജാനി കവിളി ഉറപ്പിച്ച് കാണിച്ച് അവനോട് ചോദിച്ചു.
ഞാൻ ചുമ്മാ പറഞ്ഞാണ് സുഹൃത്തെ, എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നി. താങ്ക് യു,
കാശി അവളോട് പറഞ്ഞു. കാശി അവളോട് സന്തോഷം നിറഞ്ഞ മനസ്സോട് പറഞ്ഞപ്പോൾ ജാനി ചിരിയോടെ അവനോടൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചടന്നു. അവർ ക്ഷേത്രനടയിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയായിരുന്നു. കാശിയേട്ടാ, ഒരു 100 രൂപ തരുമോ?
എന്തിനാ?
ഈ ഭണ്ഡാരത്തിൽ ഇടാനാണ്. കാശി വാൾട്ടിൽ നിന്ന് കാശിയെടുത്ത് അവൾ കൊടുത്തു.
അത് ഇവിടെ ഇടണ്ട,
കാശി അവളോട് പറഞ്ഞു. പിന്നെ
ദൈവത്തിന് എന്തിനാ കാശ്? നമുക്കിത് അവർക്ക് കൊണ്ടുകൊടുക്കാം.
ആർക്ക്? ജാനി ചോദിച്ചു.
വാ.
കാശി ജാനിയുമായി മൈതാനത്ത് അന്തരായ രണ്ടുപേർ ഗാനമേള നടത്തുന്നതിനടുത്തേക്ക് നടന്നിരുന്നു.
നിനക്ക് ഇഷ്ടമുള്ളത്ര കൊടുത്തോ.
കാശി അവളുടെ കയ്യിലേക്ക് വാലറ്റ് നൽകി. ജാനി അവളുടെ അടുത്തേക്ക് പോയി കാശ് കൊടുത്ത് അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ കാശിയുടെ അടുത്തേക്ക് തിരിച്ചടക്കുമ്പോൾ തമിഴ് പാട്ടിന്റെ കരോക്കി മുഴങ്ങി ആ സ്ത്രീ പാടി. കാശി തനിക്കടുത്തേക്ക് വരുന്ന അവളെയും ജാനി അവനെയും പരസ്പരം നോക്കി. ജാനി അവനരികിലെത്തി. കാശിനാഥൻ അവളെ ഉള്ളിൽ പ്രണയം വെച്ച് ഗൗരവത്തോട് നോക്കി ബുള്ളറ്റിലേക്ക് കയറി. ജാനിയുടെ മിഴികൾ അപ്പോഴും പ്രണയം പറയുന്നത് അവൻ അറിഞ്ഞിരുന്നു. കാശിയുടെ ചുണ്ടിൽ ചിരിവിടർന്നു. അവൻ ഗൗരവത്തോട് നോക്കിയെങ്കിലും ജാനിയുടെ മനസ്സിൽ ആ പാട്ട് വല്ലാത്തൊരു ഫീൽ കൊടുത്തുകൊണ്ടിരുന്നു. അവൾ ചിരിയോടെ ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. കാശിനാഥൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. തോളിലിരിക്കുന്ന അവളുടെ കൈയെടുത്ത് അവൻ വയറിൽ ചുറ്റിപ്പിടിപ്പിച്ചു.
ഞാൻ ബുള്ളറ്റ് സ്പീഡിൽ ഓടിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ എത്തിയേ, കുഴപ്പമുണ്ടോ?
കാശി അവളെ ചേർത്തിരുത്താൻ അടവിറക്കിയപ്പോൾ, ഇല്ല, സ്പീഡ് എനിക്ക് പേടിയാണ്. ജാനി അത് മനസ്സിലാവാതെ അവൻ ചോദിച്ചതിനോട് ഉള്ളിൽ സന്തോഷിച്ച് പേടി അഭിനയിച്ചു.
ആണോ? എന്നാ എറിയ പിടിച്ചോട്ടോ സുഹൃത്തെ.
അവൾ മൂളി. കാശിയുടെ ബുള്ളറ്റ് മൈതാനത്തിലൂടെ പാഞ്ഞു. അവനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ജാനി അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയോടെ തലവെച്ച് കിടന്നു. അവന്റെ ചുണ്ടിൽ ചിരിവിടർന്നു. അവരുടെ ബുള്ളറ്റ് തൃശൂർ റൗണ്ടിലൂടെ പോയിക്കൊണ്ടിരുന്നു. ജാനി അവനെ തന്നെ നോക്കിയിരുന്നു. കാശിയുടെ മനസ്സുപോലും അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി. മേൽ ചുറ്റിയിരിക്കുന്ന അവളുടെ കൈ അവളുടെ പ്രണയത്തിന്റെ മുന്തിരിവള്ളികളാണെന്ന് അവന് തോന്നിപ്പോയി. കാശിയുടെ ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരി കാതിരില്ലായിരുന്നു. ജാനി അവന്റെ തോളിൽ പുഞ്ചിരിയോടെ കിടന്നു. അരുന്ധതി രാവിലെ എഴുന്നേറ്റ് അകലെ നിന്ന് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി. അവരുടെ കണ്ണ് തള്ളിപ്പോയി. കാശിനാഥന്റെ ബുള്ളറ്റിൽ അവനെയും കെട്ടിപ്പിടിച്ച് അവന്റെ പുറത്ത് ചിരിയോടെ കിടക്കുന്ന ജാനിക, ബുള്ളറ്റ് ഓടിക്കുന്ന കാശിനാഥന്റെ മുഖത്തും മന്ദഹാസം. അരുന്ധതിക്ക് അവരുടെ ബുള്ളറ്റുള്ള വരവ് സഹിച്ചില്ല. സിദ്ധു അവരുടെ അടുത്തേക്ക് വന്നു. റോഡിലൂടെ അവന്റെ ബുള്ളറ്റ് പായുന്നതും കണ്ടു. ജാനിക അവനോട് ഓരോന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതും സിദ്ധു കണ്ടു. നാദേശ്വരത്തേക്ക് അവരുടെ ബുള്ളറ്റ് കയറിപ്പോയി. കാശിനാഥൻ ബുള്ളറ്റ് നിർത്താതെ മുറ്റത്ത് ഗാർഡന് ചുറ്റും അവളെ പുറകിലിരുത്തിക്കൊണ്ട് തന്നെ വലം വെച്ചു. ശ്രീലകത്തെ മട്ടുപ്പാവിൽ നിൽക്കുന്ന അവരെ നോക്കി കാശിനാഥൻ ഹോൺ ഉറക്കെ മുടക്കിക്കൊണ്ടിരുന്നു. വീട്ടിലെ ഓരോരുത്തരായി ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു.
ഹായ് കാശിപ്പ.
അപ്പൂന്യനു പൂമുഖത്തു നിന്ന് തുള്ളിച്ചാടി. ജാനി സ്വപ്നം ചെയ്യപ്പോലെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു. അവന്റെ പ്രവൃത്തിയിൽ അരിശമെന്ന് അരുന്ധതി മുഖം കടുപ്പിച്ച് കളിയടങ്ങാതെ നിന്നു. കാശിനാഥൻ ബുള്ളറ്റ് വീടിനു മുമ്പിൽ നിർത്തി. ജാനി അപ്പോഴവനെ നോക്കിയിരുന്നു കണ്ട് എല്ലാവരും ചിരി തുടങ്ങി.
ജാനിക്കുട്ടിയെ വീടെത്തി
ആദി പറഞ്ഞപ്പോഴാണ് ജാനിക്ക് ബോധം വന്നത്. കാശി അത് കേട്ട് അവളെ നോക്കിയപ്പോൾ ജാനി ചമ്മലോടെ ബുള്ളറ്റിൽ നിന്നിറങ്ങി. അവൾ കാശിയെ നോക്കിയപ്പോൾ അവൻ ഗൗരവത്തോടെ മുഖം പിടിച്ചിരിക്കുകയായിരുന്നു. കാശി മുഖം തിരിച്ച് പുഞ്ചിരിച്ചു. അവൾ പതിയെ മുഖമുയർത്തി പൂമുഖത്ത് നിൽക്കുന്ന എല്ലാവരെയും നോക്കി. എല്ലാവരും ചിരിയടക്കി നിൽക്കുന്നത് കണ്ട് ജാനി നാണം വന്ന് പടികൾ കയറി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ജാനിക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.
എന്താണ് എല്ലാവരുടെയും മുഖത്തൊരു ചിരിയൊക്കെ?
കാശി ഒന്നും അറിയാത്ത പോലെ എല്ലാവരെയും നോക്കി ചോദിച്ചു.
ഏയ് ഒന്നുമില്ല കാശി,
അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു. ലക്ഷ്മി ജാനിയെ അവരിൽ നിന്ന് വേർപ്പെടുത്തി നാണം വന്ന് മുഖം താഴ്ത്തി നിൽക്കുന്ന അവളുടെ താണിൽ പിടിച്ചുയർത്തി.
ഹായ്, എന്താ അപ്പൊ ഈ കാണുന്നേ? സന്തോഷം കൊണ്ട് അമ്മയുടെ കുട്ടിയുടെ മുഖമെല്ലാം ചോന്ന് തുടുത്തൂലോ,
ലക്ഷ്മി മെല്ലെ അവളോട് പറഞ്ഞു. ജാനി നാണം വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ കവിളിൽ ചുംബിച്ച് അകത്തേക്ക് ചിരിയോടെ ഓടിപ്പോയി. അവളുടെ കൊരസിന്റെ താളം പോലും അവളുടെ മനസ്സിന്റെ അതിരില്ലാത്ത സന്തോഷം അറിയിച്ചു. ലക്ഷ്മി നന്ദിയോടെ കാശിയെ നോക്കി. അവൻ അമ്മയോട് ചിരിയോടെ മിഴികൾ ചിമ്മി.
ഗുരുവായൂരപ്പ, നീ എല്ലാം ശുഭാക്കി തന്നു. എന്റെ മോൾ ഒരുപാട് സന്തോഷത്തിലാണ്.
അതെ അമ്മേ, അവളുടെ സന്തോഷം കാണുമ്പോ വല്ലാത്തൊരു സമാധാനമാണ്.
അവൻ പറഞ്ഞു കേട്ട് ചേട്ടന്മാർ അവനെ ചുറ്റിപ്പിടിച്ചു. കാശി ചിരി നിർത്താനാവാതെ സൂര്യയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ജാനിക്ക് ഇതപ്പോഴെ റൂമിലേക്ക് ചെന്ന് നിന്നു.
ദൈവമേ, ഇതൊക്കെ സത്യമാണോ എനിക്ക് ചുറ്റും നടക്കുന്ന?
മാധുരിയോട് ഒരുപാട് നന്ദി പറയണം. അവൾ കാരണാണല്ലോ കാശിയേട്ടൻ എന്നോട് സുഹൃത്തിനെ പോലെ അടുപ്പം കാണിക്കുന്നത്. പക്ഷേ മാധുരി, എല്ലാം ഞാൻ സമ്മതിച്ചു തരാം, പക്ഷെ അദ്ദേഹത്തെ വിട്ടുതരാൻ എനിക്ക് തോന്നുന്നില്ല. എന്റെ ഭർത്താവിന് എനിക്ക് വേണം, ഞാൻ തരില്ല അദ്ദേഹത്തെ. ജാനി താഴെ ചുംബിച്ചുകൊണ്ടിരുന്നു.
നീ എന്റെ പെണ്ണാണ് ജാനിക, ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. ഒരു മാധുരിയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനില്ല, അത് മാളൂട്ടി ഉണ്ടാക്കിയ ഒരു പേര് മാത്രമാണ്.
കാശി ചിരിയോടെ ഡോറിന് മുമ്പിൽ നിന്ന് മിഴികളടച്ച് താലിയിൽ മുത്തം വയ്ക്കുന്ന അവളെ നോക്കി ഉള്ളിൽ പറഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഡൈനിങ് ഹാളിലേക്ക് വന്നു. മക്കളിരിക്ക്, ലക്ഷ്മി കാവ്യയോടും ജാനിയോടും ചെയറിലേക്ക് ഇരിക്കാൻ പറഞ്ഞു.
അമ്മേ, ഏട്ടം വന്നില്ലേ?
അവൻ ഇപ്പൊ വരാൻ നിന്നോട് പറഞ്ഞല്ലേ മോളെ,
ജാനിയോട് ലക്ഷ്മി പറഞ്ഞു. ജാനി ചെയറിലിരിക്കാതെ അമ്മയെ നോക്കിയിരുന്നു.
അമ്മേ, അച്ഛനോടൊന്ന് പറയൂ, ഏട്ടനെ ചെയറിലിരുത്താൻ പ്ലീസ് അമ്മേ,
അവൾ പതുക്കെ അമ്മയോട് പറഞ്ഞു. ലക്ഷ്മി ഭക്ഷണം കഴിക്കുന്ന ശേഖരനെ നോക്കി.
ശേഖരേട്ടാ, ശേഖരേട്ടാ, കാശിക്ക് ചെയറിലിരിക്കാനുള്ള അനുവാദം കൊടുക്കൂ. ഇപ്പം മോളും ഇങ്ങോട്ട് വന്നല്ലോ, ഇനിയും അവനെ നിരത്തിരുത്തുന്ന മോശമല്ലേ?
ലക്ഷ്മി പേടിയോടെ അയാളുടെ കാതിൽ പറഞ്ഞു. ശേഖരൻ കഴിക്കുന്ന നിർത്തി ഒരു നിമിഷം ലക്ഷ്മിയെ നോക്കി.
മോൾ ഇവിടെ വരൂ.
ശേഖരൻ വിളിച്ചപ്പോൾ അവൾ അടുത്തേക്ക് ചെന്നു.
ജാനി മോള് ചെയറിലേക്ക് ഇരിക്ക്, അച്ഛൻ പറഞ്ഞതനുസരിക്കും മോളെ.
അയാൾ അവളുടെ കൈപ്പിടി ചെയറിലിരുത്തി.
മോൾക്ക് വിളമ്പിക്കൊടുക്ക് ലക്ഷ്മി.
ജാനി നിറഞ്ഞ മിഴിയോട് അമ്മയെ നോക്കുന്നത് കണ്ട് എല്ലാവരും ആകെ വല്ലാതായി.
അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്.
കാശി ഡൈനിങ് ഹാളിലേക്ക് വന്നതിന് ശേഷം വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു. കാശി കൈ തുടച്ച് നിലത്തേക്ക് പോയിരുന്നപ്പോൾ ജാനി ഒന്ന് വിതുമ്പി. എല്ലാവരും അവളെ നോക്കുമ്പോൾ ജാനിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഭർത്താവ് നിലത്തിരുന്ന് കഴിക്കുമ്പോൾ എനിക്കിവിടുന്ന് കഴിച്ചാൽ പോകില്ല, അവൾ മെല്ലെ പറഞ്ഞതാണെങ്കിലും കാശി അത് കേട്ടിരുന്നു. ജാനി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ശേഖരനാകെ വല്ലാതായി പോയി. ലക്ഷ്മി കാശിയെ ടേബിളിൽ ഇരുത്താൻ പറഞ്ഞത് അയാളുടെ കാതിൽ മുഴങ്ങി. എന്നാൽ അതിനേക്കാൾ ശക്തിയായി അയാളുടെ ചെവിയിൽ ഓരോ ശബ്ദം മുഴങ്ങും പോലെ അയാൾക്ക് തോന്നി. ശേഖരന് മിഴികൾ നിറഞ്ഞു, മുഖം ദേഷ്യം കൊണ്ട് മുറുകി. ഒന്നലറാൻ അയാൾക്ക് തോന്നി. ചായ കുടിക്കാതെ ഗ്ലാസ്സിലിരുന്ന വെള്ളം അയാൾ വിറയാർന്ന കൈകളോടെ വായോട് ചേർത്ത് കുടിച്ചു. അയാളുടെ ചെവിയിൽ വീണ്ടും ആ ശബ്ദങ്ങൾ കയറി വന്നു. ഒരു കുഞ്ഞ് നിലവിളി, ശ്വാസം കിട്ടാതെ പിടയുന്ന കുഞ്ഞിക്കാലുകൾ, കുസൃതി മാറാത്ത മിഴികൾ, പല്ലില്ലാത്ത മോണകാട്ടിച്ചിരിക്കുന്ന ശേഖരൻ ദീർഘനിശ്വാസത്തോടെ ചെയറിലേക്ക് ചാരിയിരുന്നു. പിന്നെ അയാളൊന്നും ആലോചിച്ചില്ല. കുസൃതി മാറാത്ത മിഴികൾ അയാളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. അയാൾ നിറഞ്ഞ മിഴിയോടെ കാശിയെ നോക്കി, പിന്നെ മുഖം തിരിച്ചു. ജാനി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്നുണ്ട് ലക്ഷ്മി അവൾ ആദ്യോടെ നോക്കി നിന്നു.
എന്താ മോള്?
ഹേയ്, ഒന്നുമില്ലമ്മേ.
അത് പറഞ്ഞ് കത്തിയെടുത്ത് അവൾ പുറത്തേക്ക് പോയി. ലക്ഷ്മി പത്രം സ്ലാബിൽ വെച്ച് പുറത്തേക്ക് പോകുന്ന അവളോടൊപ്പം പോയി നോക്കി. അവർ ഡോറിന് മറവിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ജാനിയുടെ പ്രവൃത്തി കണ്ട് ചിരിച്ചു.
നീ അവന്റെ പെണ്ണ് തന്നെ.
കാശിക്കുള്ള എലിയുമായി ലക്ഷ്മി ഡൈനിങ് ഹാളിലേക്ക് പോയി.
അവളെവിടെയാ അമ്മേ?
അമ്മ അവന് മുമ്പിൽ ഇലവിരിച്ചപ്പോൾ കാശി ചോദിച്ചു,
കാണാൻ പോകുന്ന പൂരം ഞാൻ പറയണോ? അവളെന്റെ മോളാ, ഞാൻ വളർത്തിയ കുട്ടി.
കെട്ടിയോ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ സ്നേഹമുള്ള ഏതെങ്കിലും ഭാര്യമാര് കുഷാനായിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കോടാ മാഷേ,
അവന്റെ കവളിൽ മെല്ലെ നുള്ളിക്കൊണ്ട് അമ്മ പറഞ്ഞു.
അപ്പോഴേക്കും ജാനി ഇലയുമായി ഡൈനിങ് ഹാളിലേക്ക് വന്നു.
അവൾ കാശിയുടെ അരികിൽ പോയിരുന്ന് ഇല മുമ്പിൽ വിരിച്ചു.
അമ്മ പോയി ആഹാരം കഴിച്ചോളൂ, ഞാൻ വിളമ്പിക്കൊടുത്തോളാം.
അവൾ അമ്മയിൽ നിന്ന് പാത്രം വാങ്ങി അവന്റെ ഇലയിലേക്ക് ചപ്പാത്തിയും കറിയും വിളമ്പിക്കൊടുത്തു. കപ്പിലേക്ക് ചായ പകർന്നു കൊടുത്തു. കാശി അവളുടെ പ്രവൃത്തിയിൽ അതിശയിച്ചു പോയി. ഒരുപാട് സന്തോഷത്തോടെയാണ് അവൾ ആഹാരം വിളമ്പുന്നത്. അവൾക്കുള്ളത് കാശി വിളമ്പിക്കൊടുത്തു.
ജാനി അവന്റെ അരികിലിരുന്നു.
കഴിക്ക് കാശിയേട്ടാ.
ഓക്കെ സുഹൃത്തെ,
അവൾ പുഞ്ചിരിച്ചു. അവർ ആഹാരം കഴിക്കാൻ നോക്കി എല്ലാവരും ഇരുന്നു. ലക്ഷ്മി ശേഖരനെ നോക്കി. അയാൾ ലക്ഷ്മിയെ കടുപ്പിച്ചു നോക്കി മുഖം തിരിച്ചു.
ജാനിയും കാശിയും ആഹാരം കഴിക്കാൻ തുടങ്ങി.
നിലത്തിരുന്ന് പരസ്പരം പുഞ്ചിരിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അവർ. അവരുടെ പുഞ്ചിരിയിൽ എല്ലാവരുടെ മനസ്സും നിറഞ്ഞു.
പ്രാതൽ കഴിച്ചതിന് ശേഷം കാശിനാഥൻ പൂമുഖത്തേക്ക് പോയി. ശേഖരൻ ആരോടൊന്നും മിണ്ടാതെ കാറെടുത്ത് പുറത്തേക്ക് പോയിരുന്നു.
സാധാരണ അയാൾ ഡ്രൈവ് ചെയ്യാറില്ല. എപ്പോഴും ഡ്രൈവർ ഹംസക്കെയാണ് വണ്ടി ഓടിക്കുന്ന പതിവ്. പക്ഷെ ഒന്നും മിണ്ടാതെ അയാൾ പോയപ്പോൾ ലക്ഷ്മി ഫോണിൽ അയാളെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞ് വരാമെന്ന മറുപടിയിൽ അയാൾ ഫോൺ വെച്ചു.
അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയോ അമ്മേ?
അടുക്കളയിലേക്ക് വരുന്ന അവരോട് ജാനി ചോദിച്ചു.
ആ, കുറച്ച് കഴിഞ്ഞിട്ട് വരുമോളെ.
ഞാനെങ്ങനെ ചെയ്തത് തെറ്റായോ അമ്മേ? കാശിയേട്ടം നിലത്തിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അമ്മയെ ഭക്ഷണം കഴിക്കുന്നത്?
മോളെ, നീ ചെയ്തതിലൊരു തെറ്റൂല.
അച്ഛനതിന് നിന്നോട് ദേഷ്യം തോന്നിയില്ല.
ഭാഗിയുടെ മോള് സ്വന്തം മോളെ പോലെയാണ് അദ്ദേഹത്തിന്. അത് നിനക്കും അറിയില്ലേ.
മോള് പോയി ഡ്രസ്സ് മാറിക്കോ, അമ്മ ചെയ്തോളാം.
ഇപ്പൊ നീയൊന്നും ചെയ്യേണ്ട, പൂമുഖത്ത് അവനിരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ല്.
ജാനി ക്യാരറ്റ് അരിയുമ്പോൾ അമ്മ അവളോട് പറഞ്ഞു,
ഞാൻ ചെയ്തോളാം അമ്മേ.
അമ്മേ, അവളെ ഓടിച്ചു വിട്, ഞാൻ കുറെ നേരം അവളോട് അവന്റെ അടുത്ത് പോവാൻ പറയുന്നു.
പറഞ്ഞാ കേൾക്കണ്ടേ കുറുമ്പിപ്പെണ്ണ്?
കാവ്യ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.
ഞാൻ ചെയ്തോളാം എടുത്തി.
വേണ്ട, അവന്റെ അടുത്തേക്ക് ചെല്ല്,
ലക്ഷ്മി അവളോട് പറഞ്ഞു.
ജാനി അമ്മ പറഞ്ഞനുസരിച്ച് ആദ്യം റൂമിലേക്ക് പോയി.
റൂമൊക്കെ വൃത്തിയാക്കി ജാനി ഒന്ന് കുളിച്ചു.
കാശി പൂമുഖത്തിരുന്ന് ദത്തിനോട് സംസാരിക്കുമ്പോഴാണ് കൊലുസിന്റെ താളം കേട്ടത്.
അവൻ വാതിലിനടുത്തേക്ക് നോക്കിയപ്പോൾ അകലിൽ നിന്ന് ജാനി മെറൂൺ നിറത്തിലുള്ള ദാവണിയെടുത്ത് വരുന്നതാണ് കണ്ടത്. അവൻ നോക്കുന്നത് കണ്ട് മുത്തച്ഛൻ അവനെ കളിയാക്കി ചിരിച്ചപ്പോൾ കാശി ചമ്മലോട് അവളിൽ നിന്ന് കണ്ണെടുത്തു.
പൂമുഖത്തേക്ക് വന്നപ്പോൾ ദത്തനെ കണ്ടതും അവൾ ഓടി വന്ന് ചാരുകസേരയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു.
എവിടെയായിരുന്നു മുത്തച്ഛന്റെ കുട്ടി?
അയാൾ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോട് ചോദിച്ചു.
ഞാൻ റൂമിലുണ്ടായിരുന്നു, കഷ്ടമുണ്ട്. മുത്തച്ഛൻ മുത്തശ്ശി ഇന്നലെ എന്താ വേഗം കോവിലത്തേക്ക് പോയേ?
അവൾ വാടിയ മുഖത്തോട് ചോദിച്ചു.
ഒന്നുമില്ലടാ, അവിടെ പോയാലേ ഒരു സമാധാനം ഉണ്ടാവും.
അതൊന്നുമല്ല കാരണം, കോവിലകത്തെ നീതി ആരെങ്കിലും കട്ടുണ്ടോയാലെന്ന് കരുതിയിട്ടല്ലേ ദത്തൻകുട്ടി?
അവൾ കുറുമ്പോട് ചോദിച്ചപ്പോൾ ദത്തൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു.
കാശി ജാനിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ജാനി അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചപ്പോൾ കാശി തന്റെ പ്രണയമിഴികൾ അവളിൽ നിന്ന് തിരിച്ചു.
മുത്തശ്ശി എവിടെ മുത്തച്ഛ?
അകത്തേക്ക് പോയിരിക്കുക, ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നോട് വഴക്കിട്ട് അപ്പുവിനോടൊപ്പം അങ്ങോട്ട് പോയി.
അപ്പോഴേക്കും ദേവകി അങ്ങോട്ട് വന്നു.
മുത്തശ്ശി!
ജാനി അവരെ പോയി കെട്ടിപ്പിടിച്ചു. അവർ അവളുടെ കവിളിൽ വാത്സല്യത്തോട് ഉമ്മ വെച്ചു.
നീ അപ്പോ കുളിച്ചോ, മുടി നനഞ്ഞിരിക്കുന്നു.
റൂമൊക്കെ വൃത്തിയാക്കിയപ്പോ ആകെ വിയർത്തു, അതാ കുളിച്ചേ.
അത് പണിക്കാരി പെണ്ണിനോട് പറഞ്ഞാ പോരായിരുന്നു, നീ എന്തിനാ ചെയ്തേ?
ദേവികി അവളുടെ കവിളിൽ തലോടി വാത്സല്യത്തോട് ചോദിച്ചു.
അതൊന്നും സാറില്ല മോളു.
അവൾ ദേവികിയെ ചേരിലേക്ക് ഇരുത്തി അവരുടെ മുമ്പിൽ മുട്ടുത്തിന്നു.
ജാനി വെറ്റില ചെല്ലത്തിൽ നിന്ന് വെറ്റിലെടുത്ത് നൂറ് പുരട്ടി അടക്കിയും വെച്ച് നാരാക്കി മടക്കി ദേവികയ്ക്കും ഒരെണ്ണം ദത്തിനും നൽകി.
അവൾ ഒരെണ്ണം കൂടി മടക്കിയെടുത്തു. വെറ്റില ചെല്ലമെടുത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി കാശിയുടെ അടുത്തിരുന്നു.
കാശി ഇടം കണ്ടിട്ട് അവളുടെ കയ്യിലേക്ക് നോക്കി.
തനിക്ക് തരാൻ വേണ്ടിയാണ് അടുത്ത് വന്നിരിക്കുന്നതെന്ന് ആ ഇരുത്തം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി.
കാശി അവളെ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കി ഗൗരവത്തോടെ ഇരുന്നു.
ജാനി നാണത്തോടെ അവനെ നോക്കിയപ്പോൾ ഫോണിൽ നോക്കിയിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം വാടി.
എന്താണാവോ ഫോണിൽ ഇത്ര നോക്കാനുള്ളത്?
അവൾ മെല്ലെ പിറുപിറുത്ത് അടുത്തേക്കിരുന്ന് ഫോണിലേക്ക് എത്തി നോക്കി.
എന്താ?
കാശി ഗൗരവം അഭിനയിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്ക് കാണിച്ചു.
എന്താണാവോ ഫോണിൽ ഇത്ര നോക്കാൻ?
അവൾ മുഖം തിരിച്ച് മെല്ലെ പിറുപിറുക്കുന്ന കേട്ട് കാശിയുടെ ചുണ്ടിൽ ചിരിപിടന്നു.
ജാനി എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു.
ജാനി ഞെട്ടിലൂടെ അവനെ നോക്കിയപ്പോൾ കാശി അവളുടെ കയ്യിലിരിക്കുന്ന മടക്കിയ വെറ്റില അവളെ കൊണ്ട് തന്നെ അവന്റെ വായിലേക്ക് വെപ്പിച്ചു. അവളെ നോക്കി വായിലിട്ട് ചവച്ചു.
ജാനിയുടെ മുഖത്ത് നാണം വിളർന്നു.
ആരെയും നോക്കാതെ അവൾ നാണം വന്ന അകത്തേക്ക് ഓടിപ്പോകുന്നു കണ്ട് അവർ മൂന്നുപേരും ചിരിച്ചു.
എന്തോ ഒരു നാണക്കാരിയാ മോളിപ്പോ.
ദേവകി പൊട്ടിച്ചിരിച്ചപ്പോൾ ദത്തനും കാശി അവരോടൊപ്പം ചിരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് കാശി റൂമിലേക്ക് വരുമ്പോൾ ജാനി റൂമിൽ ഇല്ലായിരുന്നു. റൂമൊക്കെ അവൾ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. തന്റെ റൂം അടുക്കും ചിട്ടയോടെ ഇരിക്കുന്നു കണ്ടപ്പോൾ അവന് സന്തോഷം തോന്നി. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് കാശി അവളുടെ സ്വരം കേട്ടത്. കാശി അങ്ങോട്ട് നടന്നു ചെന്നു. ജാനി പാട്ടുപാടിക്കൊണ്ട് മുടി മുമ്പിലേക്കിട്ട് ചെടിയിലേക്ക് വെള്ളമൊഴിക്കുകയാണ്. അവൾ ചിന്നുവിന്റെ കൂട്ടിലേക്ക് നോക്കി അവളോട് കൊഞ്ചിക്കൊണ്ട് പാടുകയാണ്. അവൾ ബാൽക്കണിയിൽ നിന്ന് ചിരിയോടെ കൈകൾ വിടർത്തി വട്ടം കറങ്ങി. ചിന്നു പറയുന്നു കേട്ട് അവൾ കറങ്ങുമ്പോൾ നേരെ നോക്കിയത് ഗൗരവത്തോടെ കൈകൾ പിണച്ചിട്ട് നിൽക്കുന്ന കാശിയാണ്. ജാനി മിഴികൾ ചിമ്മി ചമ്മലോടെ നാവ് കടിച്ച് തിരിഞ്ഞു നിന്നു.
എന്താണ്, ഇയാള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ,
അവൻ സ്വരം കടുപ്പിച്ച് അഭിനയിച്ചു. കാശി പുറകിൽ നിന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുംതോറും അവളുടെ നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി.
ചോദിച്ചു കേട്ടില്ലേ,
വീണ്ടും കാശി ഗൗരവത്തിൽ പറഞ്ഞു. അവൾ അവനെ നേരെ തിരിഞ്ഞു നിന്നു. ഏയ്, ഒന്നുമില്ല, വെറുതെ. അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് നിന്ന് നാണത്തോടെ പറയുമ്പോഴും കാശി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമേ ഗൗരവം കാണിച്ചു നിന്നു. ഒരു നിമിഷം വീശിയടിച്ച കാറ്റിൽ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം മുടക്കി. രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്ന് പ്രണയമഴ പൊഴിയുകയായിരുന്നു. ഒരു നിമിഷം എല്ലാം മറന്ന് കാശിനാഥൻ അവളുടെ അടുത്തേക്ക് അടുത്തു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.